الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരിക്കൽ പറഞ്ഞു, മാ അദല്ലത്തിൽ ഖദ്റാ വലാ അഖല്ലത്തിൽ ഗബ്റാ അസ്ദഖ മിൻ അബീ ദർ. റസൂലുള്ള പറഞ്ഞു, മാ അദല്ലത്തിൽ ഖദ്റാ, ആകാശം ഇതുവരെ തണൽ വിരിക്കുകയുണ്ടായിട്ടില്ല. വലാ അഖല്ലത്തിൽ ഗബ്റാ, ഭൂമി ഇതുവരെ വഹിച്ചിട്ടില്ല. أصدق من أبي ذر أبو ذر الغفاري رضي الله عنه എന്ന സഹാബിയേക്കാൾ സത്യസന്ധനായ മറ്റൊരാളെ. അദ്ദേഹത്തിന്റെ പേര് ജുന്ദുബ് ഇബ്നു ജുനാദ എന്നായിരുന്നു. എന്നാൽ അദ്ദേഹം പ്രസിദ്ധമായത് അബു ദർ എന്ന പേരുകൊണ്ടാണ്. അബു ദർ الغفاري رضي الله عنه എന്ന സഹാബി ഇസ്ലാമിലേക്ക് ആദ്യ കാലഘട്ടത്തിൽ കടന്നു വന്ന സഹാബികളിൽപ്പെട്ടയാളാണ്. ഇസ്ലാമിൽ ആദ്യമായി ഇസ്ലാമിന്റെ തഹയ്യ, ഇസ്ലാമിന്റെ അഭിവാദ്യം, അസ്സലാമു അലൈക്കും എന്ന വാക്ക് ആദ്യമായി പറഞ്ഞത് അബു ദർ അൽ-ഗിഫാരിയാണ്. അദ്ദേഹത്തിന്റെ ഇസ്ലാം സ്വീകരണം ധാരാളം പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന, ധാരാളം അത്ഭുതങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയ ചരിത്ര സംഭവമാണ്. അബൂദർ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഗിഫാർ ഗോത്രത്തിൽപ്പെട്ടയാളാണ്. ഗിഫാർ ഗോത്രമാകട്ടെ ആളുകളുടെ സമ്പാദ്യം തട്ടിയെടുക്കുകയും വഴിയാത്രക്കാരെ തടഞ്ഞുവെക്കുകയും അവരുടെ സമ്പാദ്യങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തിരുന്ന, അതിന്റെ പേരിൽ പ്രസിദ്ധമായ ഗോത്രങ്ങളിൽപ്പെട്ട ഒരു ഗോത്രമായിരുന്നു. അബൂദർ അൽ-ഗിഫാരി റളിയല്ലാഹു അൻഹു ആകട്ടെ അവരുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ധൈര്യശാലിയായിരുന്നു. അദ്ദേഹം ചില നാടുകളിലേക്ക് ഒറ്റക്ക് കുതിരപ്പുറത്ത് ഇറങ്ങിപ്പുറപ്പെടും. ചിലപ്പോൾ നടന്നുകൊണ്ട് ചില ഗോത്രങ്ങളിലേക്ക് ചെല്ലും. എന്നിട്ട് ആ ഗോത്രം കൊള്ളയടിക്കുകയും അവിടെയുള്ള ആളുകളുടെ സമ്പാദ്യം എടുത്തുകൊണ്ടുവരികയും ചെയ്യും. വലിയ ധൈര്യശാലിയായിരുന്നു, വലിയ പോക്കിരിയായിരുന്നു ജനങ്ങൾക്കിടയിൽ. അങ്ങനെ ഇരിക്കെയാണ് അബൂദർ അൽ-ഗിഫാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം മക്കയിൽ ഒരു നബി വന്നിട്ടുണ്ട് എന്ന് അറിയുന്നത്. അത് കേട്ടപ്പോൾ അദ്ദേഹം തന്റെ സഹോദരനായ ഉനൈസിനോട് പറഞ്ഞു, ഇർകബ് ഇലാ ഹാദൽ വാദി, നീ മക്കയിലേക്ക് പോകണം. താൻ ഒരു നബിയാണ് എന്ന് വാദിക്കുന്ന ഈ മനുഷ്യൻ, അയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ എനിക്ക് നീ പറഞ്ഞു തരണം. അയാൾ പറയുന്നത്, യാതീഹിൽ ഖബറു മിനസ്സമാ, ആകാശത്തു നിന്ന് അവന് വാർത്തകൾ എത്തുന്നുണ്ട് എന്നാണ്. അവിടെ പോയി എന്താണ് അയാൾക്ക് പറയാനുള്ളത് എന്ന് കേൾക്കുകയും അതിനുശേഷം എന്റെ അരികിൽ തിരിച്ചു വരികയും ചെയ്യുക. അങ്ങനെ അദ്ദേഹത്തിന്റെ സഹോദരൻ മക്കയിലേക്ക് പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ കേട്ടു. അബൂദർ അൽ-ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, റഅയ്തുഹ യഅമുറു ബിമകാരിമിൽ അഖ്ലാഖ്, നല്ല നല്ല സ്വഭാവങ്ങൾ പാലിക്കണം എന്നാണ് അദ്ദേഹം തന്റെ അനുയായികളോട് കൽപ്പിക്കുന്നതായി കാണുന്നത്. വകലാമൻ മാ ഹുവ ബിശ്ശിഅർ, കവിതയോട് യാതൊരു സാദൃശ്യവുമില്ലാത്ത ചില വർത്തമാനങ്ങളും അയാൾ പറയുന്നുണ്ട്. അപ്പോൾ അബൂദർ ചോദിച്ചു, ഫമാ യഖൂലു നാസ്, അദ്ദേഹത്തിന് ചുറ്റുമുള്ള ജനങ്ങൾ എന്താണ് പറയുന്നത്? അപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരൻ പറഞ്ഞു, ഷാഇറുൻ കാഹിനുൻ സാഹർ, അവർ പറയുന്നത് അവനൊരു കവിയാണ് എന്നാണ്. ചിലർ പറയുന്നുണ്ട് അവനൊരു ജ്യോത്സ്യനാണ്. മറ്റു ചില ആളുകൾ പറയുന്നത് അദ്ദേഹം ഒരു മാരണക്കാരനാണ് എന്നാണ്. എന്നിട്ട് ഉനൈസ് അദ്ദേഹം പറഞ്ഞു, ലഖദ് സമിഅ്തു ഖൗല അൽ കഹന, ഞാൻ ജ്യോത്സ്യന്മാരുടെ വാക്കുകൾ കേട്ടിട്ടുണ്ട്. ഫമാ ഹുവ ബിഖൗലിഹിം, എന്നാൽ മുഹമ്മദ് പറയുന്ന വാക്കുകൾ അവരോട് സാദൃശ്യമുള്ളതല്ല. വലഖദ് വളഅ്തു ഖൗലഹു അലാ അഖറാഇ ശിഅർ ഫമാ യൽതഈമു അലാ ലിസാനി അഹദ് ബഅദി അന്നഹു ശിഅർ, അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാൻ അറബി കവിതകളിൽ ഏറ്റവും വലിയ കവിതകളുമായി മാറ്റുരച്ചു നോക്കി, ആ വാക്കുകൾ ഒരിക്കലും കവിതയുടേതുപോലെ തോന്നിക്കുന്നില്ല, അതൊരിക്കലും ഒരാൾക്കും പറയാൻ സാധിക്കുകയില്ല. വല്ലാഹി ഇന്നഹു ലസാദിഖ്, അല്ലാഹു സത്യം, അയാൾ സത്യവാനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വഇന്നഹും ലകാദിബൂൻ, അദ്ദേഹത്തിന് ചുറ്റുമുള്ള ജനങ്ങൾ അയാളെ പറ്റി കളവ് പറയുകയാണ് എന്നാണ് ഞാൻ ധരിച്ചു വെക്കുന്നത് എന്ന് അദ്ദേഹത്തിന്റെ സഹോദരൻ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് തൃപ്തിയായില്ല. അബൂദർ പറഞ്ഞു, മാ ഷഫൈതനി മിമ്മ അറത്ത്, ഞാൻ നിന്നെ പറഞ്ഞയച്ച കാര്യം നീ പൂർണ്ണമായി ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാനിത് മക്കയിലേക്ക് പുറപ്പെടുകയാണ്. അങ്ങനെ അദ്ദേഹം മക്കയിലേക്ക് വന്നു. മക്കയിലെത്തിയപ്പോൾ അദ്ദേഹം ആദ്യം ചെന്നത് കഅബയുടെ പരിസരത്തേക്കാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമേ നബിയാണ് എന്ന് പറയുന്ന ഈ വ്യക്തിയെ കണ്ടെത്താൻ സാധിക്കുമോ എന്ന് അദ്ദേഹം അന്വേഷണം ആരംഭിച്ചു. ആരോടും അദ്ദേഹം ചോദിച്ചില്ല, കാരണം അദ്ദേഹത്തിനറിയാം ജനങ്ങൾ മുഹമ്മദിനെ ആക്ഷേപിക്കുന്ന സന്ദർഭത്തിലാണുള്ളത്. അതുകൊണ്ട് അദ്ദേഹം മുഹമ്മദിനെ നേരിട്ട് കാണാൻ സാധിക്കുമോ എന്ന് കാത്തിരുന്നു, ആരോടും ചോദിക്കാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ പ്രബോധനത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ വളരെ രഹസ്യമായാണ് അവിടുത്തെ പ്രബോധനം നടത്തിയിരുന്നത്. ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിൽ 10 വരെ ആളുകൾ ഇസ്ലാം സ്വീകരിക്കാത്ത ആ കാലഘട്ടം എന്നാൽ തീർത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദഅവത്ത് രഹസ്യമാക്കി വെച്ചിട്ടുള്ള സന്ദർഭമാണ്. ജനങ്ങൾക്കിടയിലേക്ക് ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അവർ ശക്തമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന കാലഘട്ടമാണത്. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞുപോയി, മുഹമ്മദിനെ കുറിച്ച് യാതൊരു വിവരവും ലഭിക്കുന്നില്ല. അങ്ങനെ അദ്ദേഹം ജനങ്ങൾക്കിടയിൽ വളരെ ദുർബലനായ, സമ്പത്ത് കുറവുള്ള, പാവപ്പെട്ട ആരെയെങ്കിലും കണ്ടെത്താൻ കഴിയുമോ എന്ന് നോക്കി. പാവപ്പെട്ടയാളുകൾ അവർ പെട്ടെന്ന് എടുത്തുകയറി ഉപദ്രവിക്കാൻ തയ്യാറാവില്ല, അവർ പെട്ടെന്ന് തന്നെ ചതിക്കുകയില്ല എന്ന വിശ്വാസത്തിൽ പാവപ്പെട്ടവനായി തോന്നുന്ന, വളരെ ദുർബലനായി തോന്നുന്ന ഒരാളെ കണ്ട് അയാളോട് ചോദിച്ചു, ഐന ഹാദല്ലദീ തദ്ഊനഹു അസ്സാബി, നിങ്ങൾ ഈ സാബി ആണ് എന്ന് പറയുന്ന, സാബി എന്ന് പറഞ്ഞാൽ മക്കയിലെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുതിയ ദീൻ അവർ അവിടുന്ന് കൊണ്ടുവന്നു എന്ന കാരണത്താൽ സാബി എന്നാണ് കളിയാക്കി വിളിച്ചിരുന്നത്. റസൂലുള്ള കൊണ്ടുവന്നത് ഇസ്ലാമാണ്, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിലെ മുശ്രിക്കുകൾ പരിഹസിച്ചിരുന്നത് സാബി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവൻ പഴയ ദീൻ ഉപേക്ഷിച്ച് പുതിയ ഒരു ദീനിലേക്ക് പോയവനാണ്. അപ്പോൾ അബൂദർ ചോദിച്ചു, ഈ സാബിഇനെ എവിടെയാണ് കണ്ടുകിട്ടുക? റസൂലുള്ളയെ അന്വേഷിക്കുന്നയാളെ കണ്ട ഉടനെ അയാൾ ജനങ്ങളെ എല്ലാവരെയും വിളിച്ചുകൂട്ടിക്കൊണ്ട് പറഞ്ഞു, അസ്സാബി അസ്സാബി, ഇതാ പുതിയ മതം ഉദ്ദേശിച്ച് വന്നിരിക്കുന്ന ഒരുത്തനിത. അങ്ങനെ ജനങ്ങളെല്ലാം അബൂദറിന്റെ മേൽ ചാടി വീണു. അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻ അദ്ദേഹത്തെ ആക്രമിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം പറയുകയാണ്, ഞാൻ ബോധം കെട്ട് മക്കയിൽ കഅബയുടെ അടുക്കൽ വീണു. എന്റെ ശരീരമാകെ ചോര പൊതിഞ്ഞിട്ടുണ്ട്, വിശക്കുന്നുണ്ട്, ദാഹിക്കുന്നുണ്ട്. കഅബയുടെ അടുക്കൽ തന്നെ സംസമിന്റെ വെള്ളമുണ്ട്. അങ്ങനെ ഞാൻ സംസമിന്റെ അടുക്കൽ ചെന്നു. അതുകൊണ്ട് എന്റെ രക്തം കഴുകി കളഞ്ഞു, സംസമിൽ നിന്ന് ഞാൻ കുടിച്ചു. വലഖദ് ലബിസ്തു യബ്ന അഖീ 30 ബൈന ലൈലത്തിൻ വയൗമിൻ മാ കാന ലി ത്വആമുൻ ഇല്ലാ മാ ഉസംസം, 15 ദിവസത്തോളം ഞാൻ സംസം മാത്രം കുടിച്ചുകൊണ്ടാണ് കഴിച്ചുകൂട്ടിയത്. ഫസമിൻതു ഹത്താ തകസ്സറത് ഉക്കനു ബത്നി, സംസം കുടിച്ചത് കാരണത്താൽ എന്റെ ശരീരം നന്നായി തടിച്ചു. മാത്രമല്ല ആ ദിവസങ്ങളിൽ ഒരിക്കൽ പോലും എനിക്ക് വിശപ്പറഞ്ഞില്ല. രാത്രിയായി, അദ്ദേഹം കഅബയുടെ അടുക്കൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ വഴി വന്നത്. അദ്ദേഹം അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു അവിടെ കിടക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തെ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് അന്ന് ചെറിയ പ്രായമാണ്, എന്നാൽ അദ്ദേഹം വളരെ ബുദ്ധിയുള്ളയാളായിരുന്നു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു അബൂദറിനെയും കൂട്ടി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി. വീണ്ടും കഅബയുടെ അടുക്കൽ തന്നെ അവർ രണ്ടുപേരും ഒരു കാര്യവും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചില്ല, ഒന്നും സംസാരിച്ചില്ല. എന്തിനാണ് വന്നത് എന്ന് അലി റളിയല്ലാഹു അൻഹുവോ തന്റെ ഉദ്ദേശം എന്താണ് എന്ന് അബൂദറോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞില്ല. രാത്രിയായപ്പോൾ അലി റളിയല്ലാഹു അൻഹു വീണ്ടും കഅബയുടെ അടുക്കൽ വന്നു. അബൂദർ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ അബൂദറിന്റെ സാധനങ്ങൾ അതെല്ലാം കയ്യിലെടുത്തുകൊണ്ട് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, ഇയാൾക്ക് ഇപ്പോഴും അയാളുടെ വീട് എവിടെയാണ് എന്ന് മനസ്സിലായിട്ടില്ലേ? എന്റെ വീട്ടിൽ വന്ന് കിടത്തിയതാണ് ഞാൻ ഇന്നലെ, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇന്നും വീട്ടിലേക്ക് വന്നുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു അബൂദറിനെയും കൂട്ടി വീണ്ടും വീട്ടിലേക്ക് പോയി. അങ്ങനെ മൂന്ന് ദിവസം ഇത് തുടർന്നു. മൂന്നാമത്തെ ദിവസം അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു അലിയോട് പറഞ്ഞു, എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ആ കാര്യങ്ങൾ എനിക്ക് ചോദിക്കുന്നതിന് മുൻപ് നീ എനിക്ക് കരാർ നൽകണം, എന്നെ ഉപദ്രവിക്കുകയില്ല എന്ന്, ആളുകളോട് പറഞ്ഞു കൊടുക്കുകയില്ല എന്ന് എനിക്ക് കരാർ തരണം. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ശരി, ഞാൻ ആരോടും പറയില്ല, നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു നബിയാണ് എന്ന് പറയുന്നയാളെ അന്വേഷിച്ചു വന്നതാണ്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഇന്നഹു ലഹഖുൻ വഇന്നഹു ലറസൂൽ, അദ്ദേഹം സത്യം പറയുന്നയാളാണ്, അദ്ദേഹത്തെയാണോ നീ തേടുന്നത്? അദ്ദേഹം റസൂലാണ്. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന് സന്തോഷമായി. രാവിലെ ആയപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറഞ്ഞു, അബൂദറിനോട് പറഞ്ഞു, ഞാൻ നിന്നെ റസൂലിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകാം, പക്ഷേ നീ എന്റെ ഒപ്പം വരുമ്പോൾ വളരെ പിന്നിലായി നടക്കണം, എന്തെങ്കിലും സംശയമുണ്ടായാൽ ഞാൻ അവിടെ നിൽക്കും, എന്നിട്ട് എന്റെ ചെരുപ്പ് നന്നാക്കുന്നത് പോലെ ഞാനിങ്ങനെ കുനിഞ്ഞു നിൽക്കും, അപ്പൊ നീ അവിടെ നിൽക്കണം, എന്നെ പിന്തുടരാൻ പാടില്ല, പിന്നെ ഞാൻ നടന്നാൽ വീണ്ടും എന്റെ പിന്നിൽ നടക്കണം. അത്രമാത്രം മക്കാർ അന്ന് അലിയെയും റസൂലുള്ളയോട് ചുറ്റുമുള്ള ആളുകളെയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അബൂദർ പറയുകയാണ്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പ്രവേശിച്ചു. അവിടത്തോടൊപ്പം സുബ്ഹാനല്ലാഹ് അന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, അബൂബക്കർ അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ റസൂലുള്ളയുടെ അടുക്കലേക്ക് കയറി ചെന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ അസ്സലാമു അലൈക. ഫകുന്തു അന അവ്വല മൻ ഹയ്യാഹു ബിതഹിയത്തിൽ ഇസ്ലാം, റസൂലുള്ളയോട് ആദ്യമായി ഇസ്ലാമിന്റെ തഹിയ്യത്തായ അസ്സലാമു അലൈക്കും എന്ന വാക്ക് പറഞ്ഞത് ഞാനാണ്. ആദ്യമായ കാര്യം പറഞ്ഞത് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവാണ്. റസൂലുള്ള പറഞ്ഞു, വഅലൈക വറഹ്മത്തുല്ലാഹ്. എന്നിട്ട് റസൂലുള്ള ചോദിച്ചു, മൻ അൻത, നീ ആരാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മിൻ ഗിഫാർ, ഞാൻ ഗിഫാർ ഗോത്രത്തിൽ നിന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടപ്പോൾ അവിടുത്തെ വിരലുകൾ ഇങ്ങനെ നെറ്റിയിൽ വെച്ചു. അപ്പോൾ അബൂദർ പറയുകയാണ്, ഞാൻ ഗിഫാർ ഗോത്ര ആണ് എന്ന് പറഞ്ഞത് വേണ്ടിയില്ല എന്നായിപ്പോയി. അങ്ങനെ ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുത്തെ കൈയെടുക്കാൻ വേണ്ടി ഇങ്ങനെ പോയി. അപ്പോൾ അബൂബക്കർ അബൂദറിനെ തടഞ്ഞു വെച്ചു. അബൂദർ പറയുകയാണ്, ഫകാന സാഹിബുഹു അഅലമു നാസി ബിഹ്, അബൂബക്കർ റസൂലുള്ളയുടെ ഓരോ ചലനങ്ങളും നന്നായി അറിയുന്ന ആളായിരുന്നു. എന്തിനാണ് റസൂലുള്ള ഒരു വിരലനക്കിയാൽ അതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് ഏറ്റവും നന്നായി അറിയുന്നത് അബൂബക്കറിനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദറിനോട് ചോദിച്ചു, മതാ കുന്ത ഹാഹുന, നീ എപ്പോഴാണ് ഇവിടെ എത്തിയത്? അബൂദർ പറഞ്ഞു, ഞാൻ ഇവിടെ വന്നിട്ട് 15 ദിവസമായി. അപ്പോൾ റസൂലുള്ള ചോദിച്ചു, ഫമൻ കാന യുത്ഇമുക, നീ എവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത്? അപ്പോൾ അബൂദർ പറഞ്ഞു, മാ കാന ലി ത്വആമുൻ ഇല്ലാ മാ ഉസംസം, സംസം വെള്ളമല്ലാതെ എനിക്ക് മറ്റൊന്നുമില്ലായിരുന്നു. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഇന്നഹാ മുബാറക, അത് ബറക്കത്തുള്ള ഭക്ഷണമാണ്. വഇന്നഹാ ത്വആമു ത്വഉമിൻ, അത് കുടിക്കുന്നവർക്ക് ഭക്ഷണമായിരിക്കും. വിശക്കുന്ന ആളുകൾ അത് കുടിച്ചാൽ അത് അവർക്ക് ഭക്ഷണമായി മാറും. സംസമിന്റെ പ്രത്യേകതകളിൽപ്പെട്ടതാണത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇഅ്ദല്ലി ഫീ ത്വആമിഹി ലൈല, അല്ലാഹുവിന്റെ റസൂലെ അബൂദറിന് ഞാൻ ഭക്ഷണം കൊടുക്കാം, ഇന്ന് രാത്രി അബൂദറിന്റെ കാര്യം ഞാൻ ഏറ്റെടുത്തുകൊള്ളാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും വീട്ടിലേക്ക് പോയി. എന്നിട്ട് അവിടെ നിന്ന് ത്വായിഫിൽ നിന്നുള്ള ഉണക്കമുന്തിരി, അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല ഭക്ഷണമാണത്, ഒരു ഇസ്ലാമിലേക്ക് വന്ന ഒരാളോട് എങ്ങനെ പെരുമാറണമെന്നതിൽ ഏറ്റവും നല്ല മര്യാദകളാണിത്, അന്നുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഭക്ഷണമാണ് ത്വായിഫിൽ നിന്ന് ലഭിക്കുന്ന സബീബ് ഉണക്കമുന്തിരി. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എടുത്തുകൊണ്ടുവന്നു അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തു. അദ്ദേഹം പറയുകയാണ്, വകാന ദാലിക അവ്വലു ത്വആമിൻ അകൽതുഹു ബിഹാ, മക്കയിൽ വെച്ച് ഞാൻ ആദ്യമായി കഴിച്ച ഭക്ഷണം അതാണ്. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ഇസ്ലാം അല്ലാഹുവിന്റെ ദീൻ അത് സ്വീകരിച്ചു. കുറച്ചു ദിവസം അദ്ദേഹം അവിടെ തങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ കേട്ടു, കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നു. അപ്പോൾ റസൂലുള്ളാഹി അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നഹു ഖദ് വുജ്ജിഹത് ലി അർദുൻ ദാതു നഖലിൻ, ധാരാളം ഈന്തപ്പനകളുള്ള ഒരു നാട്ടിലേക്ക് ഞാൻ പോകുമെന്ന കാര്യം എനിക്ക് വഹി നൽകപ്പെട്ടിരിക്കുന്നു. വലാ ഉറാഹ ഇല്ലാ യസ്രിബ്, യസ്രിബാണ് ആ നാട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മദീനയുടെ ആദ്യ കാലഘട്ടത്തിലെ പേരാണ് യസ്രിബ്. എന്നിട്ട് റസൂലുള്ളാഹി ചോദിച്ചു, ഫഹൽ അൻത മുബല്ലിഗുൻ അന്നി ഖൗമക, ഞാൻ ഈ പറയുന്ന ആദർശം അത് നിന്റെ സമൂഹത്തിന് നിനക്ക് എത്തിച്ചു കൊടുത്തുകൂടെ. വഅസല്ലാഹു അൻ യൻഫഅഹും ബിക വയജുറുക ഫീഹിം, നിന്നെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് ഉപകാരം ചെയ്യുകയും നിനക്ക് അതിന്റെ പേരിൽ ധാരാളം പ്രതിഫലം നേടിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, വല്ലദി നഫ്സി ബിയദി, അല്ലാഹു തന്നെ സത്യം, റസൂലേ ലഅസ്റുഖന്ന ബിഹാ ബൈന ദഹ്റാനൈഹിം, ഞാൻ ഈ ദീനിനെ കുറിച്ച് അവരുടെ ഇടയിൽ ചെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുക തന്നെ ചെയ്യും. അബൂദർ റളിയല്ലാഹു അൻഹു അദ്ദേഹം അങ്ങേയറ്റം ധൈര്യമുള്ളയാളായിരുന്നു. അദ്ദേഹം റസൂലുള്ളയുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അദ്ദേഹത്തിന്റെ പ്രബോധനം ആരംഭിക്കാൻ നാടുവരെ അദ്ദേഹം കാത്തുനിന്നില്ല. അദ്ദേഹം നേരെ മസ്ജിദുൽ ഹറമിലേക്ക് ചെന്നു, കഅബയുടെ അടുക്കൽ നിന്നു. എന്നിട്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. മക്കക്കാരെല്ലാം കേട്ടു നിൽക്കുകയാണ്. റസൂലുള്ളാഹ് അദ്ദേഹത്തോട് പറഞ്ഞത് ഗിഫാറിൽ പ്രബോധനം ചെയ്യാനാണ്. അദ്ദേഹം മക്കയിൽ തന്നെ പരസ്യമായി തന്റെ ഇസ്ലാം തുറന്നു പറഞ്ഞു. അത് കേട്ടതോടുകൂടി ജനങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ മേൽ ചാടി വീണു, അദ്ദേഹത്തെ മർദ്ദിച്ചു. അത് കണ്ടുകൊണ്ട് അൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളാപ്പ് അങ്ങോട്ട് വന്നു. അബ്ബാസ് ജനങ്ങളെ പിടിച്ചു മാറ്റി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വൈലക്കും അലസ്തും തഅലമൂന അന്നഹു മിൻ ഗിഫാർ, ഇത് ഗിഫാർ ഗോത്രത്തിൽ നിന്ന് വന്നയാളാണ് എന്ന് നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾ ഷാമിലേക്ക് പോകുമ്പോൾ ഗിഫാറുകാരുടെ ഇടയിലൂടെയാണ് പോകേണ്ടത്. ഇവനെ ഇവിടെ ഇട്ട് ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഗിഫാറുകാർ നിങ്ങളെ വെറുതെ വിടുമോ? നിങ്ങൾക്ക് അവിടെ കൂടെ യാത്ര പോകേണ്ടതാണ്. അങ്ങനെ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് അദ്ദേഹം അബൂദറിനെ പിടിച്ചുകൊണ്ടുവന്നു. അടുത്ത ദിവസം അബൂദർ ഗിഫാരി വീണ്ടും മക്കയിലേക്ക് വന്നു. ഹറമിന്റെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് അദ്ദേഹം വീണ്ടും ഇന്നലെ പറഞ്ഞതുപോലെ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പറയുകയും വിശുദ്ധ ഖുർആനിൽ ആയത്തുകൾ പാരായണം ചെയ്യുകയും ചെയ്തു. മക്കാർ വീണ്ടും അദ്ദേഹത്തെ ഉപദ്രവിച്ചു. അന്നും അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അബൂദറിനെ രക്ഷിച്ചു. അങ്ങനെ അദ്ദേഹം തന്റെ ഗോത്രത്തിലേക്ക് തിരിച്ചുപോയി. ആദ്യം അദ്ദേഹം തന്റെ അനിയന്റെ അടുക്കൽ ചെന്നു, ഉനൈസിന്റെ അടുക്കൽ. അപ്പോൾ ഉനൈസ് ചോദിച്ചു, മാ സനഅത, മക്കയിൽ പോയിട്ട് കാര്യമെന്തായി? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സനഅത അന്നി ഖദ് അസ്ലംതു വസദ്ദഖ്തു, ഞാൻ മുസ്ലിമായിട്ടുണ്ട്, ഞാൻ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, മുഹമ്മദ് സത്യമാണ് പറയുന്നത് എന്ന് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഉനൈസ് പറഞ്ഞു, മാ ബി റഗ്ബതുൻ അൻ ദീനിക, നിന്റെ ദീനിനോട് എനിക്കും വെറുപ്പില്ല. ഫഇന്നി ഖദ് അസ്ലംതു വസദ്ദഖ്ത, ഞാനും ഇതാ മുസ്ലിമാവുകയാണ്, ഞാനും ഇതാ മുഹമ്മദിനെ സത്യപ്പെടുത്തുകയാണ്. അവർ രണ്ടുപേരും കൂടി അവരുടെ ഉമ്മയുടെ അടുക്കൽ ചെന്നു, ഉമ്മയും ഇസ്ലാം സ്വീകരിച്ചു. അബൂദർ റളിയല്ലാഹു അൻഹു അനിയനെയും കൂട്ടി ഗിഫാർ ഗോത്രക്കാരെ ഒന്നാകെ വിളിച്ചുകൂട്ടി അവരോട് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു. അവരിൽ പകുതി പേർ ഇസ്ലാം സ്വീകരിച്ചു, ബാക്കി പകുതി പേർ അവർ പറഞ്ഞു മുഹമ്മദ് മദീനയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മുസ്ലിമാകാം. അങ്ങനെ ഗിഫാർ ഗോത്രം മുഴുവനായി ഇസ്ലാം സ്വീകരിച്ചു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയാറുണ്ടായിരുന്നു ഗിഫാറു ഗഫറല്ലാഹു ലഹ, ഗിഫാർ ഗോത്രം അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. വഅസ്ലമു സാലമഹല്ലാ, അസ്ലം എന്നാൽ ഗിഫാറിന്റെ അടുത്ത ഗോത്രമാണ്. ആ ഗോത്രം ഗിഫാർ ഗോത്രക്കാരെല്ലാം ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അസ്ലമും ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാമിലേക്ക് യാതൊരു നിലക്കുള്ള നിർബന്ധിതമായ അവസ്ഥയോ യുദ്ധമോ ഒന്നുമില്ലാതെ പൂർണ്ണമായി ഇസ്ലാം സ്വീകരിച്ച ഗോത്രങ്ങളിൽ മുന്നിൽ നിന്ന രണ്ട് ഗോത്രങ്ങളാണ് ഇവർ, ഒന്ന് അസ്ലം, ഒന്ന് ഗിഫാർ. അതുപോലെ തന്നെ മദീനയും. അതിൽ വലിയ പാഠമുണ്ട്. ഇസ്ലാമിക പ്രബോധനം എന്നത്, ഇസ്ലാമിക ദഅവത്ത് എന്നത് എത്ര വലിയ മോശം സമൂഹത്തെയും മാറ്റാൻ കൽപ്പുള്ളവയാണ്. ഗിഫാർ ഗോത്രം അന്ന് മക്കാർക്കിടയിൽ തിന്മ കൊണ്ടറിയപ്പെട്ട ഗോത്രമാണ്. പക്ഷേ ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്ന ഗോത്രങ്ങളിൽ മുഴുവനായി ഇസ്ലാം സ്വീകരിച്ച സമൂഹത്തിൽപ്പെട്ടവരാണ് ഗിഫാർ ഗോത്രം. അതുകൊണ്ട് ഒരാളുടെയും കാര്യത്തിൽ നമ്മൾ നിരാശപ്പെടരുത്. ആർക്കാണ് അള്ളാഹു ഹിദായത്ത് നൽകുക എന്ന് നമുക്കറിയില്ല. നോക്കൂ, നിങ്ങൾ ഗിഫാർ ഗോത്രത്തിന് ഇസ്ലാമിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തത് അവരുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ പോക്കിരിയായിരുന്ന അബൂദർ ഗിഫാരിയാണ്. ഇസ്ലാമിക സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക പ്രബോധനത്തിലേക്ക് അള്ളാഹുവിന്റെ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുന്ന സംഭവങ്ങളിൽ പ്രധാനപ്പെട്ട സംഭവമാണ് അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ സംഭവം. വല്ലാഹു സുബ്ഹാനഹു വതആല ഹുവൽ മുവഫഖ്. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد، أبو ذر الغفاري رضي الله تعالى عنه صلى الله عليه وسلم إلى صحابي قليل زهد قند أريبت جيود ورقت قند أريبت صحابيا دنيا من أود أنيت ما قلت إلينا ديهمون دائرنا دي. ഇൽമിന്റെ കാര്യത്തിൽ, അറിവിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുതൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഈ ഖലീഫകളുടെ എല്ലാം കാലഘട്ടത്തിൽ അദ്ദേഹം ഫത്വ നൽകാറുണ്ടായിരുന്നു. സഹാബികൾക്കിടയിലെ മുഫ്തിയായിരുന്നു അബൂ ദർ അൽ-ഗിഫാരി റളിയല്ലാഹു അൻഹു. അദ്ദേഹം അനേകം ഹദീസുകളില്ലെങ്കിലും കുറച്ച് ഹദീസുകൾ അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഹദീസുകളിൽ ഒന്നാണ് അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസബ്ഇൻ, റസൂലുള്ളാഹി ഏഴ് കാര്യങ്ങൾ എന്നോട് കൽപ്പിച്ചു. അമറനി ബിഹുബ്ബിൽ മസാകീൻ വദ്ദുനൂവി മിൻഹും, ദരിദ്രരെ സ്നേഹിക്കാൻ റസൂലുള്ളാഹി എന്നോട് പഠിപ്പിച്ചിട്ടുണ്ട്. വദ്ദുനൂവി മിൻഹും, അവരോട് അടുത്ത് നിൽക്കാൻ റസൂലുള്ളാഹി എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. വഅമറനി അൻ അൻദുറ ഇലാ മൻ ഹുവ ദൂനി വലാ അൻദുറ ഇലാ മൻ ഹുവ ഫൗഖി, റസൂലുള്ളാഹി എന്നോട് കൽപ്പിച്ച രണ്ടാമത്തെ കാര്യം എന്റെ താഴെയുള്ള ആളുകളിലേക്ക് നോക്കാനാണ്, ദുനിയാവിൽ എന്റെ മുകളിലുള്ള ആളുകളിലേക്ക് നോക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. വഅമറനി അൻ അസില അർറഹിമ വഇൻ അദ്ബറത, കുടുംബബന്ധം ചേർക്കാൻ അള്ളാഹുവിന്റെ റസൂലിനോട് കൽപ്പിച്ചിട്ടുണ്ട്, അവരെന്നിൽ നിന്ന് അകന്നുപോയാൽ പോലും. വഅമറനി അല്ലാ അസ്അല അഹദൻ ഷൈആ, ഒരാളോടും ഒരു കാര്യവും ചോദിക്കരുത്, ദുനിയാവിലെ ഒരു കാര്യവും ഒരാളോടും ചോദിക്കരുത് എന്ന് റസൂലുള്ളാഹി എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. വഅമറനി അൻ അഖൂല ബിൽ ഹഖി വഇൻ കാന മുറ, കയ്പുള്ളതാണെങ്കിലും സത്യം തുറന്നു പറയണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. وأمرني ألا أخاف في الله لومة لائم, അള്ളാഹുവിന്റെ കാര്യത്തിൽ ഒരാളുടെയും ആക്ഷേപം ഭയക്കരുത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. وأمرني أن أكثر من قولي لا حول ولا قوة إلا بالله, لا حول ولا قوة إلا بالله എന്ന വാക്ക് ധാരാളമായി പറയാൻ റസൂലുള്ളാഹി എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. فإنهن من كنز تحت العرش, അത് അർശിന് താഴെയുള്ള നിധികളിൽ പെട്ടതാണ്. ഈ ഏഴ് കൽപ്പനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനോഹരമായ കൽപ്പനകളിൽപ്പെട്ടതാണ്. അബൂദർ ഗിഫാരി അദ്ദേഹമാകട്ടെ ചുറ്റുമുള്ള ആളുകളെ ആവർത്തിച്ച് ഉപദേശിച്ചു കൊണ്ടിരിക്കുമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, യൂലദൂന ലിൽ മൗത്ത്, ജനങ്ങൾ മനുഷ്യർ അവർ ജനിക്കുന്നത് മരിക്കാൻ വേണ്ടിയാണ്. വയുഅമ്മിറൂന ലിൽ ഖറാബ്, അവർ നിർമ്മിച്ചു കൂട്ടുന്ന എല്ലാ കാര്യങ്ങളും തകരാനുള്ളതാണ്. വയഹ്റിസൂന അലാ മാ യഫ്ന, അവർ പണിയെടുത്തുകൊണ്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അവസാനിക്കാനിരിക്കുന്ന നശിച്ചു പോകാനിരിക്കുന്ന കാര്യങ്ങളുടെ പേരിലാണ്. വയത്രുഖൂന മാ യബ്ഖാ, എന്നുമെന്നും ബാക്കിയാകുന്ന കാര്യം അവർ പരലോകം അവർ ഉപേക്ഷിക്കുകയാണ്. അലാ ഹബ്ബദൽ മക്റൂഹാൻ, അങ്ങേയറ്റം വെറുപ്പുണ്ടാക്കുന്ന രണ്ട് കാര്യങ്ങൾ അവക്ക് സ്വാഗതം. അൽ മൗത് വൽ ഫഖ്റു, മരണവും ദാരിദ്ര്യവുമാണത്. അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻ, അദ്ദേഹം വളരെ ദാരിദ്ര്യത്തിലാണ് ജീവിച്ചത്. അദ്ദേഹം പറയുമായിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഞാൻ കഴിച്ചിരുന്നത് ഒരു സാ ഭക്ഷണമാണ്. ഫല അസീദു അലൈഹി ഹത്ത അൽഖല്ലാഹ അസ്സ വജൽ, അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നതുവരെ ആ ഒരു സാ ഭക്ഷണത്തിൽ കൂടുതൽ ഞാൻ കഴിക്കുകയില്ല. അദ്ദേഹം മരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു എന്നതാണ്, നമ്മുടെ അടുക്കൽ ചില ആടുകളുണ്ട്, അവയുടെ പാല് കുടിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. വഹുമുറും തൻഖിലു, അതുപോലെ തന്നെ ഭാരം ചുമക്കാൻ വേണ്ടി കുറച്ച് കഴുതകളുണ്ട്. വമുഹററതുൻ തഖ്ദിമുന, ഞങ്ങൾ സ്വതന്ത്രരാക്കിയ കുറച്ച് അടിമകൾ ഇവിടെ വേലക്കാരായി നിൽക്കുന്നുണ്ട്. വഫദ്ലു അബാഅതിൻ അൻ കിസ്വതിന, ഇന്നേ ദിവസം ധരിക്കാനുള്ള വസ്ത്രം കഴിച്ചാൽ ഒരു വസ്ത്രം കൂടി ഒപ്പമുണ്ട്. വഇന്നി അഖാഫു അൻ ഉഹാസബ അലൽ ഫദ്ൽ, ഇതിൽ കൂടുതൽ എന്തെങ്കിലും എന്റെ കയ്യിൽ ഉണ്ടായി കഴിഞ്ഞാൽ അള്ളാഹു അതിന്റെ പേരിൽ എന്നെ വിചാരണ ചെയ്യുമോ എന്ന് ഞാൻ ഭയക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു വാക്ക് ഞാൻ അവസാനമായി ഓർമ്മപ്പെടുത്തട്ടെ. അദ്ദേഹം പറഞ്ഞു, യക്ഫി മിനൽ ദുആഇ മഅൽ ബിർരി മാ യക്ഫിൽ മിൽഹു മിനൽ ത്വആം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ നന്മകൾ പ്രവർത്തിക്കുന്നവനാണെങ്കിൽ വളരെ കുറച്ച് പ്രാർത്ഥന മാത്രം അയാൾക്ക് മതി. ഏതുപോലെ ധാരാളം ഭക്ഷണത്തിലേക്ക് കുറച്ച് ഉപ്പ് ഇടുന്നത് പോലെ, ഭക്ഷണത്തിലേക്ക് എത്ര ഉപ്പ് ആവശ്യമാണോ അത്രമാത്രം ഒരാൾക്ക് നന്മകൾ ഉണ്ടെങ്കിൽ പ്രാർത്ഥന അത്ര കുറച്ചു മതി. ഇബാദത്തുകൾ ഉണ്ടെങ്കിൽ അയാളുടെ പ്രാർത്ഥന ഉടനടി സ്വീകരിക്കും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് സഹോദര, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽ മഹാനായിരുന്ന ഒരു സഹാബിയാണ് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻ. അള്ളാഹുവിന് വേണ്ടി നാം അദ്ദേഹത്തെ സ്നേഹിക്കുന്നു, അള്ളാഹുവിന് വേണ്ടി നാം അദ്ദേഹത്തിന്റെ വാക്കുകൾ പിൻപറ്റാൻ ശ്രമിക്കുന്നു. വഹദവല്ലാഹു തആല അഅലമു ബിസ്സവാബ് വസല്ലല്ലാഹു വസല്ലം വബാരക അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.